السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ തുടങ്ങിവെച്ചിട്ടുണ്ടായിരുന്ന അഹ്കാമുൽ മൗലൂദ്. ഇടക്ക് പല വിഷയങ്ങളും കയറി വന്നതുകൊണ്ട് തന്നെ അത് ആ വിഷയം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പല ആളുകളും അത് പൂർത്തിയാക്കുക തന്നെ വേണം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഒന്നിടവിട്ട ക്ലാസുകളിൽ ഈ വിഷയം തുറന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് അമലാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നത് പെൺകുട്ടികളുടെ കാതുകുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഹദീസുകൾ, ആ ഹദീസുകൾക്ക് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ നൽകിയിട്ടുള്ള ഷർഹുകൾ, അത് വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, അതേപോലെ തന്നെ പലരും കൂടുതൽ സംശയമായിട്ട് ചോദിച്ചത്, ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കാമോ, ഈ ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ വിദ്യാഭ്യാസം, മതപരമായ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ സലഫിയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ പോലും ചെറിയ കുട്ടികളാകുമ്പോൾ അത് ധരിപ്പിക്കുന്നതിന് വിരോധമില്ല. കാരണം ചെറിയ കുട്ടികൾ ഗൈറു മുക്കല്ലഫാണല്ലോ, അവർക്ക് മതത്തിന്റെ കൽപ്പനകൾ ബാധകമാകുന്നില്ല. അതുകൊണ്ട് അത് ജായിസാണെന്ന് വിശ്വസിക്കുകയും ഇങ്ങനെ കുട്ടി ജനിച്ചാൽ സന്തോഷമായിട്ട് ഒരു ഹദിയയായിട്ട് പലരും കൊടുക്കുന്നത് ചെയിൻ, അതേപോലെ തന്നെ കാലിൽ അണിയുന്നത്, അരയിൽ ധരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ആഭരണങ്ങളാണ്, സ്വർണ്ണാഭരണങ്ങളാണ് ഹദിയായിട്ട് പലരും കൊടുക്കുന്നത്. കാരണം ചെറിയ കുട്ടിയാണ്, അവർ വലുതാകുമ്പോൾ എന്തായാലും അവർക്കത് ഹറാമാണ്. ചെറുതാകുമ്പോൾ അത് ഹലാലാണ്, ഇതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ധാരണ വരാനും ഒരു കാരണമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂടെയുള്ളത് അധികവും ഷാഫി മദ്ഹബിന്റെ ആളുകളായതുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു തെറ്റായിട്ട് തോന്നാത്തത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ഷാഫി മദ്ഹബിൽ അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് തെളിവുകൾ എന്താണ്, പ്രമാണങ്ങൾ എന്ത് പറയുന്നു, ഏറ്റവും അർജഹായിട്ടുള്ള സ്വഹീഹായിട്ടുള്ള നിലപാട് ഏതാണ്, ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ സ്വർണ്ണാഭരണം അണിയിപ്പിക്കാമോ, അത് ജായിസാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആ വിഷയത്തിൽ മദ്ഹബിന്റെ ഇമാമികൾക്കിടയിൽ ഖിലാഫ് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും പുരുഷന്മാർക്ക് സ്വർണം ധരിക്കുക എന്നുള്ളത് ഹറാമാണ്. ആ ഹറാമിന്റെ വിഭാഗത്തിൽ സിഗാറുകളും കിബാറുകളും ഒരേപോലെയാണ്. ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും അതേപോലെ തന്നെ വജുഹുൻ ഇൻദ ഷാഫിഈയ മൗസൂഅത്തുൽ ഫിഖ്ഹിയിൽ ഇത് കാണാം. ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് അവർ പറഞ്ഞു, ദഹബൽ ഹനഫിയ വൽ ഹനാബില വഹുവ വജുഹുൻ ഇൻദ ഷാഫിഈയ. ഷാഫി മദ്ഹബിന്റെ അടുത്ത് ഒരു വജുഹ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ശരിക്കത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അബദ്ധം സംഭവിക്കും. വജുഹുൻ ഇൻദ ഷാഫിഈയ, അതിന്റെ അർത്ഥം വേറെ വജുഹുകളും ഷാഫി മദ്ഹബിൽ ഉണ്ടെന്നർത്ഥം. അപ്പൊ ഹംബലി മദ്ഹബില് ഹനഫി മദ്ഹബില് ഷാഫി മദ്ഹബിന്റെ ഒരഭിപ്രായം, മുഅത്തമദായിട്ടുള്ള അഭിപ്രായം വേറെന്നാണ് അർത്ഥം. അതെന്താണ്? വലിയവരാണെങ്കിലും മുതിർന്ന പിന്നെ കുട്ടികളാണെങ്കിലും സ്വർണം നിഷിദ്ധമാണ്. അത് ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമല്ല. എന്നാൽ മാലിക്കി മദ്ഹബിൽ കുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കുക എന്നുള്ളത് കറാഹത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം, രണ്ടു മൂന്ന് അഭിപ്രായങ്ങൾ അതിലുണ്ട്. ഒന്ന്, മുത്തലഖായിട്ട് അത് ജായിസാണ്, കുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കുക എന്നുള്ളത് ജായിസാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് തന്നെയാണ് ഷാഫി മദ്ഹബിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. അതേപോലെ തന്നെ രണ്ട് വയസ്സുവരെ അത് ജായിസാണ്, ഇത് ഷാഫി മദ്ഹബിന്റെ മറ്റൊരു അഭിപ്രായമാണ്. ഈ ഒരു മദ്ഹബിന്റെ വീക്ഷണമായിരിക്കാം ഒരു പക്ഷേ നമുക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ടാകുക. രണ്ട് വയസ്സുവരെ അത് ജായിസാണ്, അതായത് ബുലൂഗ് എത്തിയതിനു ശേഷമാണ് അത് ഹറാമായി തീരുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വയസ്സുവരെ അത് അനുവദനീയം. അതേപോലെ തന്നെ മുത്തലഖായിട്ട് തന്നെ കുട്ടികൾക്ക് അത് ധരിപ്പിക്കാം, പുരുഷന്മാർക്ക് ധരിക്കുന്നത് പോലെ അത് ധരിക്കാം. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ മദ്ഹബിന്റെ ആളുകൾക്കിടയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഈ മദ്ഹബിന്റെ ആളുകളുടെ അഭിപ്രായങ്ങൾ അതേപോലെ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ള അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ മൊത്തത്തിൽ അതിന്റെ വൽ ഹാസിൽ ജുംഹൂർ പറഞ്ഞിട്ടുള്ളത് അത് നിഷിദ്ധമാണ് എന്നുള്ളതാണ്. അതിനാണ് തെളിവുകളുടെ പിൻബലമുള്ളതും. സ്വർണ്ണാഭരണം ധരിപ്പിക്കുക എന്നുള്ളത് കുട്ടികളാണെങ്കിലും അവർക്ക് ബുലൂഗ് എത്തിയിട്ടില്ലെങ്കിലും അവർക്കത് ധരിപ്പിക്കരുത്. ഇതാണ് അതിൽ ഏറ്റവും സ്വഹീഹായിട്ടുള്ള നിലപാട്. നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിലിത് സർവ്വസാധാരണമാണ്, ആൺകുട്ടികൾക്ക് ഇങ്ങനെ ധരിപ്പിക്കുക എന്നുള്ളത്, വളകൾ അരയിൽ കെട്ടുന്നത്, കാലില് ചെയിനായിട്ട്. അപ്പൊ അതാണ് ഇതിൽ ജുംഹൂർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ നിലപാട് അവർക്ക് സ്വീകരിക്കാനുള്ള തെളിവ് എന്താണ്? അത് കുട്ടികൾക്കും അത് ഹറാമാണ് എന്ന് പറയാനുള്ള തെളിവ് എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജുംഹൂർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? ആ വിഷയത്തിൽ സ്വഹീഹായിട്ടുള്ള ഹദീസ് വന്നത്, അവർ തെളിവ് പിടിക്കുന്നത് അലി റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ഹരീറൻ ഫജഅലഹു ഫീ യമീനിഹി വഅഖദ ദഹബൻ ഫജഅലഹു ഫീ ശിമാലിഹി തുമ്മ ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കയ്യിൽ ഹരീർ എടുത്തു, മറ്റേ കയ്യിൽ വലത് കയ്യിൽ ഹരീറും ഇടത് കയ്യിൽ ദഹബും. ഹരീർ പട്ട്, ദഹബ് സ്വർണം. സുമ്മകാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി. ഇത് രണ്ടും, ഹരിയറും ദഹബും, സ്വർണവും പട്ടും, ഇത് രണ്ടും എന്റെ ഉമ്മത്തിലെ ദുകൂറുകൾക്ക് നിഷിദ്ധമാകുന്നു. അബൂദാവൂദ്, നസായി, ഇബ്നു മാജ ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഈ ഹദീസിലുള്ള ദുക്കൂർ എന്ന പ്രയോഗം, അത് ഉലമാക്കൾ വിശദീകരിച്ചു, യഷ്മിലു സിഗാർ വൽ കിബാർ. ഈ ദുക്കൂറിൽ ആര് പെട്ടു? പുരുഷന്മാർ പെട്ടു. അതിലാരും പെട്ടു? ചെറിയ കുട്ടികളും പെട്ടു. അതിൽ സിഗാറുകളും കിബാറുകളും പെട്ടു ദുക്കൂറിൽ. ഒരു തർക്കമല്ലല്ലോ. ആ ദുക്കൂർ എന്നുള്ള പദം യഷ്മിലു സിഗാറ വൽ കിബാറ, അത് മുതിർന്നവരെയും ചെറിയവരെയും ആ പദം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇതാണ് അവരതിന് തെളിവായിട്ട് പറഞ്ഞത്. ആ പുരുഷന്മാർക്ക് അത് ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ അതിലാര് പെട്ടു? കുട്ടികളും പെട്ടു. ഇതാണ് അവർ തെളിവ് പിടിച്ചിട്ടുള്ള ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഇതേപോലെ തന്നെ വന്നിട്ടുള്ള ഹദീസാണ്, ഹുർരിമ ലിബാസുൽ ഹരീ വദ്ദഹബി അലാ ദുകൂരി ഉമ്മത്തി. എന്റെ സമൂഹത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്വർണവും ഹരീറും നിഷിദ്ധമാക്കിയിരിക്കുന്നു. വഹില്ലലി ഇനാസിഹിം, നസായി ഉദ്ധരിച്ച ഹരീസ്, തുർമൂദിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹരീസ്. എന്നാൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അത് അനുവദനീയമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ സ്വർണത്തെക്കുറിച്ച് പറഞ്ഞു, ഹരീർ പട്ടിനെ കുറിച്ചും പറഞ്ഞു. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹരീസുകള് അടിസ്ഥാനത്തില്. മാത്രമല്ല, ഹരീറിനെ കുറിച്ച് സഹാബത്തിന്റെ നിലപാട് ജാബിർ റളിയല്ലാഹു പറയുന്നുണ്ട്. അതിൽ നിന്ന് ഈ സംഗതി കൂടി നമുക്ക് മനസ്സിലാക്കാം. അവരിത് പ്രത്യേകം എടുത്തു പറയുന്ന സംഗതി, ജാബിർ റളിയല്ലാഹു പറയുന്നു, കുന്നാ നൻസിയുഹു അനിൽ ഗൈൽമാനി വ നതുർകുഹു അലൽ ജവാരി. ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഹരീർ ഇവിടെ പ്രത്യേകം കുട്ടികളെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിന് തെളിവായിട്ട് ഉലമാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഹരീറിനെ കുറിച്ച് പറഞ്ഞ പദപ്രയോഗം ശ്രദ്ധിച്ചോ. കുന്നാനൻസിഹു, ഞങ്ങൾ ഒഴിവാക്കാറുണ്ട് അതിൽ ഹരീർ. ഏത് പട്ടിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് ഹരീർ ഞങ്ങൾ ഒഴിവാക്കാറുണ്ട്. അനിൽ ഗൈൽമാനി, ആരിൽ നിന്ന്? കുട്ടികൾക്ക് ഞങ്ങൾ അത് കൊടുക്കാറുണ്ടായിരുന്നില്ല, അത് ധരിപ്പിക്കാറുണ്ടായിരുന്നില്ല. വനത്തുറുക്കുഹു അലൽ ജവാരി, എന്നാൽ പെൺകുട്ടികൾക്ക് ഞങ്ങളത് കൊടുക്കാറുണ്ടായിരുന്നു, ഞങ്ങളത് ധരിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് സഹാബത്തിന്റെ നിലപാട് എന്താന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാം. അത് പട്ടിനെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം ഹദീസില് സ്വർണവും പട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആൺകുട്ടികൾക്ക് അത് ധരിപ്പിക്കാറുണ്ടായിരുന്നു, പട്ട് അല്ല, ധരിപ്പിക്കാറുണ്ടായിരുന്നില്ല. പെൺകുട്ടികൾക്ക് അത് ധരിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ സംഭവം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഇത് സഹിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസുകള്, ജാബിർ റളിയല്ലാഹു അൻഹു പട്ടിനെ കുറിച്ച് പറഞ്ഞ ഈ സംഭവം, അതേപോലെ തന്നെ മറ്റൊന്ന്, ഹസ്സർ റളിയല്ലാഹു അൻഹു സദഖന്റെ ഒരു കാരക്കെടുത്ത് വായിലിട്ട് തിന്ന സംഭവം പ്രസിദ്ധമാണല്ലോ. അതെടുത്ത് വായിലിട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിട്ടിട്ട് അത് കഹിൻ കഹിൻ, അത് തുപ്പാൻ വേണ്ടി പറഞ്ഞ സംഭവം നമുക്കറിയാം. അതിലൊരുപാട് ഫായിദകൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, നമ്മള് സദഖ നമുക്ക് ജായിസ് അല്ല, നമ്മളത് തിന്നാറില്ല, നമുക്കത് ഹലാലാക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ എന്താ അസർ റളിയല്ലാഹു ചെറിയ പ്രായമാണല്ലോ. ആ സംഭവം ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ ആ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ ഫത്വൽ ബാരിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ആ ഹദീസിന്റെ ഒരുപാട് ഫായിദകൾ അദ്ദേഹം പറഞ്ഞു. അതിൽ പറഞ്ഞത് ഒന്ന് കുറെ പറയുന്നുണ്ട്, അതിന്റെ അവസാന ഭാഗത്ത് കാണാം ഫത്വൽ ബാരിയിൽ. ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങൾ, ഫായിദകൾ. ഒന്ന്, കുട്ടികളെ പള്ളിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് ജായിസാകുന്നു എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ ഉപകാരമുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടും. വമനഅഹിം മിമ്മ യദുർഹും, അത് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവരെ തടയണം എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടും. എന്നിട്ട് പറഞ്ഞത് കേട്ടോ, എന്നിട്ട് മറ്റൊരു ഫായിദ പറയുന്നു, വമിൻ തനാവുലിൽ മുഹറമാത്ത്, ഇതേപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെടുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അത് തിന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. വൈൻ കാനു ഗൈറ മുകല്ലഫീൻ ലിയതദരിബു ബിദാലിക, അവർ ഗൈറ മുകല്ലഫീങ്ങളാണെങ്കിലും ഇങ്ങനെ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് തടയുകയും ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാ പറഞ്ഞത്? ലിയതദരിബു തദറബ, അവർക്ക് ഒരു തദരീബ് ട്രെയിനിങ് ആണ്, ആ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹറാമുകൾ ഉൾക്കൊള്ളുന്ന സംഭവങ്ങൾ തടയണമെന്നും അതിൽ നിന്ന് കിട്ടും. ഏതിൽ നിന്ന് കിട്ടും? ഹസർ റളിയല്ലാഹുവിന്റെ ഈ ഹദീസ് ഈ കാരക്ക തന്ന ഈ സംഭവത്തിൽ നിന്ന് കിട്ടും. അവിടെ പ്രത്യേകം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, അവര് മുക്കല്ലഫീങ്ങളല്ലെങ്കിലും അവർക്ക് ശരിക്കും ബുലൂഖ് എത്തിയിട്ടില്ല, മതശാസനകൾ ബാധകമാകുന്ന പ്രായത്തിയിട്ടില്ല, എന്നിരുന്നാലും ഇത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് അവരെ തടയണമെന്ന് ഈ ഹദീസിന് കിട്ടും. ഇത്തരത്തിലുള്ള ഹറാമുകൾ അവരെ ആര് തടയണം? അവരുടെ വലിയ അവരുടെ ഉത്തരവാദപ്പെട്ടവരെ തടയണമെന്ന് ഈ ഹദീസിന് കിട്ടും എന്നുള്ളത് അതിന്റെ ഷറഹില് ആ ഹദീസിന്റെ ഫായിദകൾ വിശദീകരിച്ച കൂട്ടത്തിൽ ഇബ്നു ഹജർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഹദീസുകൾ അവര് തെളിവായി കൊണ്ടുവന്നു. മാത്രമല്ല അവർ പറഞ്ഞ വേറെ ചില കാര്യങ്ങൾ, ഒന്ന്, സാധാരണ നമുക്കിടയിലുള്ള ഒരു ചൊല്ലുണ്ട്, ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. അത് പലരും അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികളല്ലേ എന്ന് കരുതി പലരും നമ്മൾ ശീലിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും. അവര് വലുതാകുമ്പോൾ അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. കാരണം എത്രയോ രക്ഷിതാക്കൾ പല വിഷയങ്ങളും പരാതി പറഞ്ഞതായിട്ട് നമുക്കറിയാം. കാരണം ചെറുപ്പത്തിൽ നമ്മളത് അങ്ങനെ അവരെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇത് ചെറിയ കുട്ടികളല്ലേ എന്ന് കരുതി അവരെ സ്വർണം ധരിപ്പിച്ചാൽ അതെന്താകും? ആ ഒരു അതിനോടുള്ള ഒരു തെലീഫ്, ആ സ്വർണ്ണാഭരണത്തോടുള്ള ഒരു താല്പര്യം, ഒരു ഇണക്കം അവരിൽ ഉണ്ടാവും. അത് ഇതിന്റെ ഒരു പ്രശ്നമാണ്. അതൊരിക്കലും ശരിയല്ല. അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും, അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള ഏത് സംഗതികളാണെങ്കിലും നമുക്കറിയത്, അത് ഏതൊരു വിഷയമാണെങ്കിലും പിന്നീട് കുട്ടികൾ അതിന് അഡിക്റ്റ് ആവും. ചെറിയ സംഗതിയായിട്ട് വലിയ സംഗതി, ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമല്ല. പിന്നെ വല്ലാത്ത പ്രയാസമായിരിക്കും ആ ഒരു തെറ്റിൽ നിന്ന്, ആ ഒരു തിന്മയിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുക എന്നുള്ളത് വല്ലാത്ത പ്രയാസമുള്ള കാര്യമായിരിക്കും. അവരതിന് അഡിക്റ്റ് ആയിട്ട് മാറും. അപ്പൊ ചെറുപ്പത്തിൽ അവരെ പിടിക്കണം, ഇസ്ലാമിന്റെ ആ ആദർശത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രശ്നം ഇതിലുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളോട് തശ്ബീഹ് വരുന്നുണ്ട് ഇതില്. അപ്പൊ ചില പുരുഷന്മാര് മാല വള ഇതൊക്കെ ധരിച്ചിട്ട് നടക്കുന്നതിന് സലഫിലമാക്കളോട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സ്വർണ്ണമല്ലാത്തത് ധരിക്കുന്നതിനെ കുറിച്ച് തന്നെ, അത് വേറൊരു വിഷയമാണ്. അപ്പൊ ഇതിൽ അങ്ങനൊരു തശ്ബീഹ് കൂടി വരുന്നുണ്ട്, സ്ത്രീകളോടുള്ള ഒരു തശ്ബീഹ്. ഇത് സ്ത്രീകൾക്കുള്ളതാണ്. സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനൊരു പ്രശ്നവും ഇതിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത് വിശദീകരിച്ചപ്പോ ഉലമാക്കള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, ഈദിന്റെ സന്ദർഭത്തിൽ പട്ട് ചെറിയ കുട്ടികൾക്ക് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ചോദ്യതാണ്, യത്തീമാണ്, യത്തീമിന്റെ വലിയ, ആ യത്തീമിന്റെ വലിയന് ഹരിയർ, അതാ യത്തീമിന് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുമോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന മറുപടി, അങ്ങനെ ആ കുട്ടിക്ക് പട്ട് ധരിപ്പിക്കുക എന്നുള്ളത് ജായിസ് അല്ല എന്നുള്ളതാണ് ഉലമാക്കളുടെ ഏറ്റവും അദ്ഹറായിട്ടുള്ള അഭിപ്രായം. എന്നാൽ അദ്ദേഹം അതിന് തെളിവ് കൊണ്ടുവരുന്നത് എന്താ വെച്ചാല്, ഏതുപോലെ കള്ള് കുടിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. ആ കുട്ടിക്ക് കള്ള് കുടിപ്പിക്കാൻ പറ്റുമോ? ആഭരണം ധരിപ്പിക്കുന്നതിന്റെ അതേ ന്യായം വെച്ചിട്ട് വലുതാകുമ്പോ കൊടുക്കണ്ട, നമ്മൾ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടാണല്ലോ ധരിപ്പിക്കുന്നത്. അപ്പൊ ചെറുതാകുമ്പോ കുറച്ച് കള്ള് കുടിപ്പിക്ക, അതല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ലഹരി ഉള്ളത് എന്തെങ്കിലും. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ചോദ്യം, അദ്ദേഹം ഈ പട്ട് ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അത് വലിയ ജായിസ് അല്ല എന്ന് പറഞ്ഞ് ഏതുപോലെ അദ്ദേഹം പറയും? ആ വാചകം ഞാൻ വായിച്ചു തരാം. കമാലഹു ഇസ്കാഹുൽ ഹംറ,
അവന് കള്ള് കുടിക്കാൻ കൊടുക്കുന്നത് ജായിസ് അല്ലാത്തതുപോലെ തന്നെ. വൈത്താമുഹുൽ മൈത്തത, അവന് ശവം തിന്നാൻ കൊടുക്കുന്നത് ജായിസ് അല്ലാത്തതുപോലെ തന്നെ. ശവം തിന്നുക എന്നുള്ളത് നിഷിദ്ധാണ്. എന്നാൽ ചെറിയ കുട്ടിയാണ്, കുറച്ച് തിന്നോട്ടെ എന്ന് കരുതിയിട്ട്, ചെറിയ കുട്ടിയല്ലേ, വയറുമുക്കല്ലഫല്ലേ, എന്നാ കുറച്ച് ശവം തിന്നോട്ടെ, അതിന്റെ ടേസ്റ്റ് നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ കുട്ടിക്ക് കള്ള് കുടിക്കാൻ കൊടുക്കാൻ പറ്റാത്തതുപോലെ തന്നെ, മൈത്തത്ത് വശിപ്പിക്കാൻ പറ്റാത്തതുപോലെ തന്നെ, ഫമ ഹറുമ അല റിജാലിൽ ബാലിഗീന ഫഅലിൽ വലിയ അൻ യുജന്നിബഹു സിബിയാൻ, പുരുഷന്മാർക്ക് നിഷിദ്ധമായത്, പ്രായപൂർത്തി എത്തിയ പുരുഷന്മാർക്ക് നിഷിദ്ധമായത് എന്താണോ, എന്നിട്ട് പറയുന്നത് ഫഅലൽ വലിയ, അത് ശ്രദ്ധിക്കണം. ഇതിന്റെ കുറ്റം, ഇതിന്റെ ഇസ്മ, ഇതിന്റെ ദംബ് കിട്ടുന്നത് വലിയനാണ്. അദ്ദേഹത്തിന്റെ വാചകം ഫഅലൽ വലിയ, അതുകൊണ്ട് വലിയനാണ് ബാധ്യത. അൻ യുജന്നിബഹു സിബിയാൻ, അതിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കുക, കുട്ടികളെ മാറ്റി നിർത്തുക എന്നുള്ളത് അത് വലിയന്റെ ബാധ്യതയാണ്. വഖദ് മസ്സക ഉമർ ഇബ്നുൽ ഖത്താബ് ഹരീറൻ റാഹു അലാ ഇബ്നു സുബൈർ വഖാല ലാ തൽബിസൂഹുമൽ ഹരീറ വകദാലിക മാ യഹ്റുമു അല റിജാലി മിനൽ ദഹബി. ഇബ്നു സുബൈർ ഇതേപോലെ തന്നെ ഹരീർ ധരിപ്പിച്ചപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞത്, നിങ്ങളങ്ങനെ ഹരീർ കുട്ടികളെ ധരിപ്പിക്കരുത്, ആ സംഭവക്കാത്ത എടുത്തു തിരിച്ചിട്ട് അതിന്റെ ബാക്കി പറയുന്നത് വക്കദാലിക്ക, ഇപ്രകാരം തന്നെയാണ്, മാ യഹ്റുമു അല റിജാലി മിന ദഹബി, പുരുഷന്മാർക്ക് റിജാലുകൾക്ക് നിഷിദ്ധമാകുന്ന സ്വർണവും ഇതേ പ്രകാരം തന്നെയാണ് അതിന്റെ കാര്യവും എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയില് വിശദമായിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് ബുലൂഗ് എത്തിയിട്ടില്ല എന്ന് കരുതിയിട്ട് കള്ളുകൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ശവം തിന്നാൻ കൊടുക്കാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് ഹരീറിന്റെ കാര്യം, അതേപോലെ തന്നെയാണ് പട്ടിന്റെ കാര്യം. അത് വലിയാണ്, ശ്രദ്ധിക്കേണ്ടത്. അത് ഇവരംഗീകരിക്കുന്ന കിതാബുകളിൽ തന്നെ കാണാം. എന്തേ, അതിന്റെ കുറ്റം കിട്ടുന്നത് വലിയനാണ്. ഇങ്ങനെ കുട്ടികൾക്ക് ധരിപ്പിക്കുന്നത് അവരാണ്. കാസാനി, അബൂബക്കറുൽ കാസാനി, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, ഫൽ ഇസ്മു അലാമൻ അൽബസഹു ലാ അലൈഹി, അതിന്റെ തെറ്റ്, അതിന്റെ കുറ്റം ആരാണോ അത് ധരിപ്പിക്കുന്നത് അയാൾക്കായിരിക്കും, ലാ അലൈഹി, ആ കുട്ടിക്കല്ല. ലിഅന്നഹു ലൈസ മിൻ അഹ്ലി തഹരീമി അലൈഹി കമാ ഇദാ സക ഖംറൻ ഫശരിബഹ കാന ലിസ്മു അല സാകി ലാ അലൈഹി കദാകുന. ഏതോ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് കുറച്ച് കള്ള് കുടിക്കാൻ കൊടുത്തു, കുട്ടി കള്ളുടിച്ചു, അതിന്റെ കുറ്റം സാഖിക്കാണ്. ആരാണോ അത് കുടിപ്പിച്ചത് അയാൾക്കാണ് അതിന്റെ കുറ്റം ഉള്ളത്. ഇതേപോലെ തന്നെ ആരാണോ ആ സ്വർണം ധരിപ്പിച്ചത് അവർക്കാണ് അതിന്റെ കുറ്റം ഉള്ളത്. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ വലിയന്റെ മേലുള്ള ബാധ്യതയാണെന്ത്, അത്തരത്തിലുള്ള മുഹറമാത്തുകളിൽ നിന്ന്, ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക, അവരെ ഒഴിവാക്കുക എന്നുള്ളത്. ഇനി ഈ ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഹ്ലു സുന്നയുടെ ഉലമാക്കളുടെ ഫത്വകളൊക്കെ ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഏത് സിഗാറുകളാണെങ്കിലും അവർക്ക് സ്വർണം ധരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ നമ്മൾ ഓരോ ഫത്വകളും വായിക്കേണ്ട കാര്യമില്ല. അപ്പോ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമ്മുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അതെന്തല്ല, ജായിസല്ല, അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടും സ്വർണവും നിഷിദ്ധമാണെന്ന് പറഞ്ഞതിൽ കുട്ടികളും പെടും. അതാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ജംഹൂറിന്റെ നിലപാടും അത് തന്നെയാണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്.